Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്നത്തെ മലയാള പ്രക്ഷേപണത്തിൽ വാർത്തകളും വചനവീഥി എന്ന പരിപാടിയും കേൾക്കാം. വാർത്തകൾ. കുരിശിന്റെ അപാര രക്ഷാകര ശക്തിയെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പയുടെ സന്ദേശം. സെപ്റ്റംബർ 21 മുതൽ 24 വരെ പോന്തിഫിക്കൽ ലാറ്ററൻ സർവകലാശാലയിൽ ബഹുസ്വര ലോകത്തിലെ കുരിശിന്റെ ജ്ഞാനം എന്ന പ്രമേയത്തെ ആസ്പദമാക്കി നടക്കുന്ന അന്താരാഷ്ട്ര ദൈവശാസ്ത്ര കോൺഗ്രസിനോടനുബന്ധിച്ച് പീഡാനുഭവ സന്യാസ സഭയുടെ സുപ്പീരിയർ ജനറൽ ഫാദർ ജോവാക്കിം റിഗോയ്ക്ക് പാപ്പ സന്ദേശമയച്ചു. പീഡാനുഭവ സന്യാസ സഭ സ്ഥാപിതമായതിന്റെ 3rd ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായും ഒന്നിലധികം സമകാലിക സന്ദർഭങ്ങളുടെ ചട്ടക്കൂടിനുള്ളിൽ കുരിശിന്റെ നിലവിലെ സാഹചര്യം കൂടുതൽ പഠിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടും സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ദൈവശാസ്ത്ര കോൺഗ്രസിന് നന്ദിയും ആശംസയും പാപ്പ അറിയിച്ചു. ബലഹീനമായ കുരിശിലൂടെ അപാരമായി പ്രകടിപ്പിക്കപ്പെട്ട രക്ഷാകര ശക്തി യുക്തിയുടെ ഔന്നത്യത്തെ ഹൃദയത്തിന്റെ വിനയവുമായി എങ്ങനെ സംയോജിപ്പിക്കാമെന്ന് അറിയാവുന്ന പ്രാധാന്യത്തെ ദൈവശാസ്ത്രത്തിന് വെളിപ്പെടുത്തുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച പാപ്പ ക്രൂശിതനായവന്റെ മുന്നിൽ തർക്കരീതികളും അജണ്ടകളും മാറ്റിവെക്കാനും അധ്വാനത്തിന്റെ പാഠങ്ങൾ സന്തോഷത്തോടെ പങ്കുവയ്ക്കാനും ആത്മവിശ്വാസത്തോടെ വചനത്തിൽ ചിതറിക്കിടക്കുന്ന വിലയേറിയ വിത്തുകൾ തേടാനും ദൈവശാസ്ത്രം ക്ഷണിക്കുന്നുവെന്നും പാപ്പ സൂചിപ്പിച്ചു. കുരിശിന്റെ ജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ സമകാലിക വെല്ലുവിളികളെക്കുറിച്ചുള്ള ഒരു പുതിയ ധാരണയ്ക്ക് ഈ സംരംഭം സഹായകമാകുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നുവെന്നും പാപ്പ പ്രത്യാശ പ്രകടിപ്പിച്ചു. ദൈവത്തെ തെളിയിക്കുക എന്നതിനേക്കാൾ ഘോഷിക്കുക, ഫ്രാൻസിസ് പാപ്പയുടെ ട്വിറ്റർ സന്ദേശം. സാക്ഷികൾ വാക്കുകളിൽ സ്വയം നഷ്ടപ്പെടുന്നില്ല, മറിച്ച് അവർ ഫലം പുറപ്പെടുവിക്കുന്നു. അവർ മറ്റുള്ളവരെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ആവലാതിപ്പെടുന്നില്ല, മറിച്ച് അവർ സ്വയം അവരിൽ നിന്ന് ആരംഭിക്കുന്നു. അവർ ദൈവത്തെ തെളിയിക്കുക എന്നതിനേക്കാൾ കാണിച്ചു കൊടുക്കാനും പ്രഖ്യാപനങ്ങളിലൂടെ ഘോഷിച്ചുകൊണ്ടല്ല, മാതൃകയിലൂടെ സാക്ഷ്യം വഹിച്ചുകൊണ്ടുമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുവെന്ന് ഫ്രാൻസിസ് പാപ്പ തന്റെ ട്വിറ്റർ സന്ദേശത്തിൽ പങ്കുവച്ചു. ലൈംഗിക ചൂഷണ പ്രതിസന്ധിക്ക് ഒരു അജപാലന മാനസാന്തരമാണ് ആവശ്യമെന്ന് കർദിനാൾ ഓ മലൈ. പ്രായപൂർത്തിയാകാത്തവരുടെ സംരക്ഷണത്തിനായുള്ള പൊന്തിഫിക്കൽ കമ്മീഷൻ പോളണ്ടിലെ വാർസോയിൽ സംഘടിപ്പിച്ച 4 നീളുന്ന ഒരു സംരക്ഷണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച അവസരത്തിലാണ് കമ്മീഷന്റെ തലവനായ കർദിനാൾ സീൻ ഓ മലൈ ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ ആവർത്തിച്ചത്. ദുരുപയോഗം ചെയ്യപ്പെട്ടവരെ ശ്രവിക്കുകയും അവരെ അംഗീകരിക്കുകയും ആത്മാർത്ഥമായി അവരുടെ ക്ഷമ യാചിക്കുകയും ചെയ്യേണ്ടത് നവീകരണത്തിന്റെ പാതയിൽ ഒഴിച്ചുകൂടാനാവാത്തതാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അധികാരശ്രേണിയിൽ ഏത് നിലയിലുള്ള വ്യക്തിയാൽ ചൂഷണം ചെയ്യപ്പെട്ടാലും ലൈംഗിക ചൂഷണത്തിനെതിരെ യുദ്ധം ചെയ്യാനാവശ്യമായ സഭയുടെ എല്ലാ തലങ്ങളെയും ബാധിക്കുന്ന മാറ്റങ്ങൾക്കായാണ് നമ്മൾ ശ്രമിക്കേണ്ടതെന്നും കർദിനാൾ ആവശ്യപ്പെട്ടു. ഇതിനായി പ്രത്യേക ഫോൺ സൌകര്യങ്ങളും ഇമെയിൽ സംവിധാനങ്ങളും തയ്യാറാക്കിയ രൂപതകളെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു. ചൂഷണത്തിനിരയായവരുടെ സാക്ഷ്യത്തെ സംശയത്തോടും പലപ്പോഴും തരം താഴ്ത്തുന്നതുമായ രീതിയിൽ അവരോട് പ്രതികരിക്കുന്നതും സഭാസമൂഹത്തിന് ഗുരുതരമായ ഹാനി വരുത്തുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. വൈദികരിൽ നിന്നുള്ള ലൈംഗിക അതിക്രമം ഒരു പാശ്ചാത്യ പ്രശ്നം മാത്രമല്ല, ഒരു സാർവത്രിക പ്രശ്നമാണെന്ന് പ്രൊഫസർ സുമോക്ക. പതിറ്റാണ്ടുകളായി കമ്മ്യൂണിസത്തിന്റെയും സോവിയറ്റ് യൂണിയന്റെയും ഇരുമ്പ് മുഷ്ടിയുടെ പിടിയിൽ നിന്നും പല രാജ്യങ്ങളും വിമോചനത്തിന്റെ മുറവിളി ഉയർത്തിയപ്പോൾ സഭ ആ അടിച്ചമർത്തലുകൾക്കെതിരായി ശക്തമായി പ്രതികരിച്ചിരുന്നു. ആ ഇരുമ്പ് തിരശീല വീണ 30 ശേഷം ഇന്ന് സഭ വൈദിക ലൈംഗിക അതിക്രമം എന്ന മഹാവിപത്തിന്റെ വേരുകളെ പിഴുതെറിയണമെന്ന ചരിത്രത്തിലെ മറ്റൊരു ചൂഷണമുഖത്തെ അഭിമുഖീകരിക്കാൻ വേണ്ട നടപടികളുടെ അന്വേഷണത്തിലാണെന്ന് പ്രൊഫസർ സുമോക്ക വെളിപ്പെടുത്തി. പൌരോഹിത്യ ദുരുപയോഗത്തെ അതിജീവിച്ചവരുടെ യാതനകൾ കൂടുതൽ വിശ്വസ്തമായ സഭയ്ക്ക് വിത്തേകുന്നുവെന്ന് വാർസോയിലെ സമ്മേളനം വ്യക്തമാക്കി. പോളണ്ടിലെ വാർസോയിൽ പ്രായപൂർത്തിയാകാത്തവരുടെ സംരക്ഷണത്തിനായുള്ള പൊന്തിഫിക്കൽ കമ്മീഷൻ സംഘടിപ്പിച്ച സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ ദിവ്യബലിയിൽ വചനപ്രഘോഷണം നൽകിയ അവസരത്തിൽ പുരോഹിതരുടെ കരങ്ങളാൽ ദുരുപയോഗം ചെയ്യപ്പെട്ടതും തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് ദുഷിച്ച പ്രവൃത്തികൾ തുടർന്നതും മറച്ചുവെക്കാൻ ശ്രമിച്ചതുമാണ് നമ്മളിവിടെ സമ്മേളിക്കാൻ കാരണം എന്ന് കർദിനാൾ ഓ മാലി സമ്മേളനത്തിന്റെ ഉദ്ദേശത്തെ വിശദീകരിച്ചു. സഭയെക്കുറിച്ചും പൌരോഹിത്യത്തെക്കുറിച്ചുമുള്ള ദൈവശാസ്ത്ര അജപാലക ആത്മീയ ബോധ്യങ്ങളിൽ ധൈര്യപൂർവമായ നവീകരണമില്ലാതെ ഇവയെ മറികടക്കാൻ കഴിയില്ല എന്നും വെറും അച്ചടക്ക നടപടികൾ മാത്രം പോരാതെ വരുമെന്നും മോൺസിഞ്ഞൂർ ഹാലിക് അഭിപ്രായപ്പെടുകയും ചെയ്തു. ദുരുപയോഗം ചെയ്യപ്പെട്ടവർക്ക് ശരിയായ ഒരു നിയമപരിരക്ഷ ഉറപ്പാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ പോളണ്ടിലെ പരമോന്നത നീതിപീഠത്തിന്റെ ന്യായാധിപനായ പ്രൊഫസർ വിലിൻസ്കി സഭയോട് ആവശ്യപ്പെട്ടു. ദരിദ്രരെ സഹായിക്കാൻ സ്ലോവാക്കിയയിലെ സഭ ധനശേഖരണം നടത്തുന്നു. ക്യൂബയിൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം ദുരിതമനുഭവിക്കുന്ന സഹോദരങ്ങളെ സഹായിക്കുന്നതിന്റെ ഭാഗമായി സെപ്റ്റംബർ 26 നടത്താനിരിക്കുന്ന ധനസഹായ ശേഖരത്തിൽ ഉദാരമായി സംഭാവന നൽകാൻ സ്ലോവാക്കിയയിലെ സഭ വിശ്വാസികളെ ക്ഷണിച്ചു. സ്ലോവാക്കിയയിലേക്ക് ഫ്രാൻസിസ് പാപ്പ നടത്തിയ അപ്പോസ്തലിക യാത്രയുടെ ഫലമാണിതെന്നും സ്ലോവാക്കിയയിലെ സഭ വെളിപ്പെടുത്തി. ക്യൂബയിൽ സമീപകാലത്തായി സമ്പദ് വ്യവസ്ഥയിൽ കനത്ത ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. കൊറോണ വൈറസ് മഹാമാരി മൂലം നിലവിലുള്ള അസമത്വങ്ങൾ വർദ്ധിക്കുകയും ചെയ്തു. ക്യൂബയിൽ ഏകദേശം 7,09,000 കൊറോണ വൈറസ് കേസുകളും 6,000-ലധികം മരണങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ 15 ദശലക്ഷം പ്രതിരോധ കുത്തിവയ്പ്പുകളാണ് ക്യൂബൻ ജനതയ്ക്ക് നൽകിയിട്ടുള്ളത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു.
വചനവീഥി. നൂറ്റിരണ്ടാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള ധ്യാനചിന്തകളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. വിവിധ സങ്കല്പങ്ങൾ, വിലാപവും പ്രാർത്ഥനയും പുകഴ്ചയും ഒക്കെ കൂടിക്കുഴഞ്ഞു കിടക്കുന്ന ഒരു സങ്കീർത്തനമാണ് 102-ാം സങ്കീർത്തനം. മറ്റു പല സങ്കീർത്തനങ്ങളിലെ വാക്കുകളും പീഡനങ്ങളുടെ കടലിൽ മുങ്ങിത്താണ പഴയ നിയമത്തിലെ തന്നെ ഏറ്റവും ആർദ്രമായ വിലാപത്തിനുടമയായ ജോബിന്റെ വാക്കുകളുമൊക്കെ ഈ സങ്കീർത്തനത്തിന്റെ രൂപീകരണത്തെ സ്വാധീനിച്ചിട്ടുണ്ടാകണം. പ്രായശ്ചിത്ത സങ്കീർത്തനങ്ങൾ എന്നറിയപ്പെടുന്ന 7 സങ്കീർത്തനങ്ങളിലൊന്നായും 102-ാം സങ്കീർത്തനം കരുതപ്പെടുന്നു. 6, 32, 38, 51, 130, 143 എന്നിവയാണ് മറ്റ് പ്രായശ്ചിത്ത സങ്കീർത്തനങ്ങൾ. പീഡിതന്റെ വിലാപം. സങ്കീർത്തനത്തിന്റെ ആദ്യഭാഗത്ത് 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് പ്രതിസന്ധിയിലായിരിക്കുന്ന പീഡിതന്റെ വിലാപമാണ്. ഭൂമിയിലെ സഹനങ്ങളുടെയും ദുരനുഭവങ്ങളുടെയും വ്യത്യസ്ത രൂപകങ്ങൾ ഉപയോഗിച്ച് തന്റെ സഹനത്തിന്റെ ആഴവും വ്യാപ്തിയും അതിന്റെ കാഠിന്യവും ദൈവത്തിനു മുൻപിൽ ഒരു പ്രാർത്ഥനയായി വിശ്വാസിയുടെ ഹൃദയ നെടുവീർപ്പായി അവതരിപ്പിക്കുകയാണ് സങ്കീർത്തകൻ. 1-ഉം 2-ഉം വാക്യങ്ങളിൽ തന്റെ വേദനകളിലും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് അകലാതെ നിൽക്കുന്ന വിശ്വാസിയുടെ ഹൃദയമാണ് നാം കാണുന്നത്. സഹനത്തിന്റെ വേദനയെ കണ്ടിട്ടും തിരിച്ചറിയാത്ത, മുറിവിന്റെ വേദനയിലെ നിലവിളി കേൾക്കാത്ത ഒരുവനല്ല നല്ലവനും കാരുണ്യവാനുമായ ദൈവമെന്ന് പീഡിതനായ ഈ മനുഷ്യൻ അറിയുന്നുണ്ട്. എന്റെ കഷ്ടതയുടെ ദിനത്തിൽ അങ്ങെന്നിൽ നിന്ന് മുഖം മറയ്ക്കരുതേ എന്ന 2-ാം വാക്യത്തിൽ ദൈവത്തിന്റെ കൺകോണിലെവിടെയോ താനുണ്ടെന്ന ഒരു ചിന്തമതി തനിക്ക് തന്റെ സഹനങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ എന്ന ഒരു വിശ്വാസമാണ് തെളിഞ്ഞുകാണുന്നത്. 3 മുതൽ 7 വരെ വാക്യങ്ങളിൽ പഴയ നിയമത്തിലെ ജോബിന്റെ വിലാപത്തിന്റെ ഒരു ശൈലിയിൽ തന്റെ വേദനയെ വിവിധ ചിത്രങ്ങളിലൂടെ അവതരിപ്പിക്കുകയാണ് സങ്കീർത്തകന്റെ വാക്കുകൾ. അർത്ഥമില്ലാതെ പുക പോലെ കടന്നുപോകുന്ന ദിനങ്ങൾ, ഉള്ളിലനുഭവിക്കുന്ന വേദനയുടെ പാരമ്യത്തിൽ അഗ്നിയിലെരിയുന്ന തീക്കൊള്ളി പോലെ എരിയുന്ന അസ്ഥികൾ, പ്രതീക്ഷകൾ അസ്തമിച്ച് നിരാശയുടെ വേനൽച്ചൂടിൽ പുല്ലുപോലെ വാടിപ്പോകുന്ന ഹൃദയം. ജോബിന്റെ പുസ്തകം 19-ാം അധ്യായം 20-ാം വാക്യത്തിൽ എന്റെ അസ്ഥി തൊക്കിനോടും മാംസത്തോടും ഒട്ടിയിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നതിനു തുല്യം എല്ലും തോലുമായ ശരീരം, മരുഭൂമിയുടെ ഊഷരതയിൽ വേഴാമ്പൽ പോലെയും ഏകാന്തതയുടെ വിലാപസ്വരമായി പുരമുകളിൽ തനിച്ചിരിക്കുന്ന പക്ഷി പോലെയും ഒറ്റപ്പെട്ട ജീവിതം. ഇങ്ങനെ തന്റെ ജീവിതത്തിന്റെ ദുരവസ്ഥയെ ദൈവത്തിനു മുൻപിൽ വിവരിക്കുകയാണ് വിശ്വാസി. 8 മുതൽ 11 വരെയുള്ള ഭാഗത്ത് ശത്രുവിനാൽ പീഡിപ്പിക്കപ്പെടുന്നതിന്റെ വേദനയും അതിനുള്ള കാരണവുമാണ് സങ്കീർത്തനത്തിൽ നാം കാണുക. നിന്ദനവും ശാപവും ശത്രുക്കളിൽ നിന്നു വരുന്നു. പരിഹാസമാണ് വീഴ്ചയേക്കാൾ വേദനാജനകം. ചാരം എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു, എന്റെ പാനപാത്രത്തിൽ കണ്ണീർ കലരുന്നു എന്ന 9-ാം വാക്യം നിരന്തരമായ വിലാപത്തിന്റെ കണ്ണീരും ഹൃദയവ്യഥയുടെയും നിരാശയുടെയും ചാരവുമൊക്കെ ഭക്ഷണവും പാനീയവും പോലെ അവന്റെ ജീവിതത്തിൽ മുഴുനീളം തുടരുന്നു എന്ന് വിവരിക്കുന്നു. കോപത്താൽ ദൈവം അനുവദിച്ചതാകാം ഇതെന്ന ചിന്തയാണ് വേദനയ്ക്ക് തീവ്രതയേറ്റുന്നത്. നിലനിൽക്കാത്ത നിഴൽ പോലെയാണ് തന്റെ ജീവിതമെന്ന ചിന്ത അവനിൽ വളർത്തുന്നത്. ദൈവത്താൽ തിരസ്കരിക്കപ്പെട്ടെന്ന തോന്നൽ ഉച്ചവെയിലിൽ പുല്ലുപോലെ അവന്റെ പ്രതീക്ഷകളെ കരിച്ചുകളയുന്നു. മഹത്വത്തിന്റെ സിയോൻ ഗീതം. 12 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ മഹത്വത്തെയും ജനത്തോടുള്ള അവന്റെ കരുതലിനെയും കുറിച്ചുള്ള സങ്കീർത്തകന്റെ വാക്കുകളാണ് നാം കാണുക. മുൻപുണ്ടായിരുന്ന വാക്യങ്ങളിൽ നിന്ന് തികച്ചും വേറിട്ടൊരു ചിന്തയാണിത്. നിഴൽ പോലെയും കരിഞ്ഞുപോകുന്ന പുല്ലുപോലെയും നിസ്സാരമായി കടന്നുപോകുന്ന മനുഷ്യജീവനെ അപേക്ഷിച്ച് സിംഹാസനസ്ഥനായ കർത്താവിന്റെ നാമം തലമുറകളോളം നിലനിൽക്കുന്നു എന്ന 12 വാക്യത്തിലൂടെ നിസ്സാരനായ തന്നിൽ തന്നെ ആശ്രയിക്കാതെ എന്നേക്കും നിലനിൽക്കുന്ന ദൈവത്തിലാണ് വിശ്വാസി ആശ്രയമർപ്പിക്കേണ്ടതെന്ന് സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ, എന്റെ എന്നിങ്ങനെയുള്ള തോന്നലുകളിൽ നിന്ന് ദൈവത്തിലേക്കാണ് ഓരോ വിശ്വാസിയുടെയും ശ്രദ്ധ പോകേണ്ടത്. 13-14 വാക്യങ്ങൾ സിയോൻ മലയോട് ജെറുസലേം നഗരത്തോട് ദൈവത്തിനുള്ള സ്നേഹവും കരുണയുമാണ് വിവരിക്കുക. അവിടുന്ന് സിയോനോട് കരുണ കാണിക്കും. അടിമത്തത്തിന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു, ഇനി കൃപയുടെ കാലമാണ്. ദൈവത്തിന്റെ നഗരമായ ജെറുസലേമിന്റെ കല്ലുകളും അവിടുത്തെ പൊടിപോലും ദൈവവിശ്വാസിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് തുടർന്നുള്ള വാക്യങ്ങൾ വ്യക്തമാക്കുന്നു. പത്രോസിന്റെ 1 ലേഖനത്തിന്റെ 2 5 വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മീയ ഭവനത്തിലെ സജീവശിലകളാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്ന് ഓരോ വിശ്വാസിയുമെന്ന് നാം വായിക്കുന്നുണ്ട്. ദൈവം തിരഞ്ഞെടുത്ത ഓരോ വ്യക്തിയും ഓരോ ശിലയും എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് പ്രധാനപ്പെട്ടതാകണമെന്ന ഒരു ചിന്തയും ഇത്തരുണത്തിൽ നമുക്കു മുന്നിലുണ്ട്. ജനതകൾ കർത്താവിന്റെ നാമത്തെ ഭയപ്പെടും, ഭൂമിയിലെ രാജാക്കന്മാർ അങ്ങയുടെ മഹത്വത്തെയും എന്ന 15 വാക്യം മുതൽ സങ്കീർത്തകൻ എല്ലാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മുന്നിൽ വെളിവാക്കപ്പെടുന്ന ദൈവമഹത്വത്തെയും അതർഹിക്കുന്ന ആരാധനയെയും കുറിച്ചാണ് പറയുക. അഗതികളുടെ പ്രാർത്ഥന ശ്രവിക്കുന്ന സിയോനെ പണിതുയർത്തുന്ന ദൈവം ലോകത്തിന് മുഴുവൻ സ്വീകാര്യനാകാനുള്ളവനാണ് എന്ന സങ്കീർത്തന ചിന്തയെയാണ് നാം ഇവിടെ കാണുന്നത്. 18-22 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം നൽകുന്ന വലിയ ഒരു വിടുതലിന്റെ അനുഭവത്തെക്കുറിച്ചാണ് സങ്കീർത്തകൻ പറയുക. ചരിത്രവും തലമുറകളും അറിയപ്പെടാൻ വേണ്ടിയാണ് ഇവ എഴുതപ്പെടുന്നത്. ദുരിതങ്ങളുടെയും വേദനകളുടെയും ഓർമ്മകൾക്കപ്പുറം ദൈവം തന്റെ ജനത്തെ കരുതലിന്റെ കരം നീട്ടി രക്ഷയുടെ, സ്വാതന്ത്ര്യത്തിന്റെ, ജീവന്റെ തീരങ്ങളിലേക്ക് നടത്തിയത് ഓർമ്മയിൽ എഴുതി സൂക്ഷിക്കാൻ സങ്കീർത്തകൻ മറക്കുന്നില്ല. 19-20 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: തടവുകാരുടെ ഞരക്കം കേൾക്കാനും മരണത്തിന് വിധിക്കപ്പെട്ടവരെ സ്വതന്ത്രരാക്കാനും വേണ്ടി അവിടുന്ന് തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് താഴേക്കു നോക്കി, സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഭൂമിയെ നോക്കി. അന്ധകാരത്തിന്റെ നിഴലിലും മരണത്തിന്റെ താഴ്വാരത്തിലുമായിരുന്ന ഒരു ജനതയ്ക്ക് പ്രകാശമായി ജീവനായി ക്രിസ്തു കടന്നുവരുന്നത് പുതിയ നിയമത്തിന്റെ താളുകളിൽ നാം കാണുന്നുണ്ടല്ലോ. വിലാപവും പ്രാർത്ഥനയും. 22-28 വരെയുള്ള സങ്കീർത്തനത്തിന്റെ 3 ഭാഗം വീണ്ടുമൊരു വിലാപവും, എന്നാൽ നിരാശയിലേക്ക് അവസാനിക്കാതെ പ്രത്യാശയിലും വിശ്വാസത്തിലും എത്തി നിൽക്കുന്ന വിശ്വാസിയുടെ മനസ്സിനെയുമാണ് അവതരിപ്പിക്കുന്നത്. ശക്തി നശിച്ച് ആയുസ്സിന്റെ ദിനങ്ങൾ കുറഞ്ഞുപോയ സഹനത്തിന്റെ മനുഷ്യൻ സമയത്തിനും കാലത്തിനും അതീതനായ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. സങ്കീർത്തനത്തിന്റെ 1 ഭാഗത്തിന്റെ ഒരു തുടർച്ചയോ ബാക്കിയോ ആകാം ഇത്. എന്നാൽ മനുഷ്യന്റെ നശ്വരതയെയും നിസാരതയെയും ഓർത്തുള്ള വിലാപം മാത്രമല്ല, ദൈവത്തിന്റെ അനശ്വരതയെയും മഹത്വത്തെയും ശക്തിയെയും തിരിച്ചറിഞ്ഞുള്ള ഒരു പ്രാർത്ഥന കൂടിയാണ് നാം ഇവിടെ കാണുന്നത്. സൃഷ്ടി ഇല്ലാതാകുമ്പോഴും സൃഷ്ടാവായ ദൈവം നിലനിൽക്കുന്നുവെന്നും മാറ്റമില്ലാത്തവനായി ദൈവം എന്നുമുണ്ടാകുമെന്നും സങ്കീർത്തകൻ ഉദ്ഘോഷിക്കുകയാണിവിടെ. പണ്ട് അവിടുന്ന് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശം അങ്ങയുടെ കരവേലയാണ്, അവ നശിച്ചുപോകും എന്നാൽ അങ്ങ് നിലനിൽക്കും എന്നു തുടങ്ങി സങ്കീർത്തകൻ 25-27 വരെ ദൈവത്തെക്കുറിച്ച് പറയുന്ന വാക്യങ്ങൾ പുതിയ നിയമത്തിൽ നാം വീണ്ടും കണ്ടുമുട്ടുന്നുണ്ട്. ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ 1:10-12 വരെയുള്ള വാക്യങ്ങളിൽ പിതാവായ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ മിശിഹ, അതായത് രക്ഷകനായി അവതരിപ്പിച്ച് ഇതേ വാക്കുകൾ പറയുന്നതായി നാം കാണുന്നുണ്ട്. അങ്ങയുടെ ദാസരുടെ മക്കൾ സുരക്ഷിതരായി വസിക്കും, അവരുടെ സന്തതി പരമ്പര അങ്ങയുടെ മുൻപിൽ നിലനിൽക്കും എന്ന ശുഭാപ്തി വിശ്വാസം നിറഞ്ഞ 28 വാക്യത്തോടെ സങ്കീർത്തനം അവസാനിക്കുകയാണ്. ലോകത്തിന്റെ ഒറ്റപ്പെടുത്തലുകൾക്കും അപമാനങ്ങൾക്കും സഹനങ്ങൾക്കും തകർക്കാനാകാത്ത ദൈവവിശ്വാസമാണ് സങ്കീർത്തകനിലെ മനുഷ്യനെ പ്രതീക്ഷയോടെ മുന്നോട്ടു നയിക്കുന്നത്. എന്നും നിലനിൽക്കുന്ന ദൈവത്തിന് മുന്നിൽ സംരക്ഷണത്തിന്റെ നല്ല നാളെയെ അവൻ ഭാവി തലമുറയ്ക്കായി സ്വപ്നം കണ്ട് ഏറ്റുപറയുകയാണ്. സങ്കീർത്തനം ജീവിതത്തിലേക്ക്. സങ്കീർത്തന വിചാരങ്ങൾ ഇവിടെ ചുരുക്കുമ്പോൾ നമ്മിലെ സഹനത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന മനുഷ്യനെ സങ്കീർത്തകനിലേക്ക് നമുക്ക് വളർത്താം. പരാജയങ്ങളുടെയും അപമാനത്തിന്റെയും എരിയുന്ന ജീവിതാനുഭവങ്ങളിൽ കണ്ണീർ നിറയുന്ന പാനപാത്രങ്ങളുടെ അനുഭവങ്ങളിലേക്ക് തള്ളിവിടുന്ന ഒറ്റപ്പെടുത്തലുകളിൽ ദൈവം പോലും ഉപേക്ഷിച്ചെന്ന തോന്നലിലേക്ക് നമ്മുടെ മനസ്സിനെ വലിച്ചെറിയാതെ ദൈവത്തിന്റെ ഹൃദയത്തിൽ നമുക്കും ഒരു സുരക്ഷിത സ്ഥാനമുണ്ടെന്ന സത്യത്തിലേക്ക് നമ്മെ തന്നെ ബോധ്യമുള്ളവരാക്കാം. വേദനകളുടെയും അപമാനത്തിന്റെയും ഇന്നലകളിലും നിരാശയുടെയും ഒറ്റപ്പെടുത്തലിന്റെയും ഇന്നുകളിലും നിന്ന് സ്നേഹത്തിൽ നമ്മോട് വിശ്വസ്തനായ സംവത്സരങ്ങൾക്ക് അവസാനമില്ലാത്ത ദൈവത്തിന്റെ മുൻപിൽ നിലനിൽക്കുന്ന അനുഗ്രഹങ്ങൾ നാളുകളിൽ നമുക്കായി കാത്തിരിക്കുന്നുവെന്ന ഉറപ്പിൽ സിയോനിലെ ദൈവത്തെ നമുക്കും ഹൃദയത്തിൽ ഏറ്റുപറയാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ടെന്നരുളുന്ന ദൈവം നമ്മുടെ ദുഃഖങ്ങളെ സന്തോഷമായി മാറ്റട്ടെ. ദൈവം നമ്മോട് അലിവ് തോന്നി നമ്മിൽ കൃപയാകട്ടെ. അവൻ നമ്മിൽ പ്രീതിയുള്ളവനാകട്ടെ. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 102 സങ്കീർത്തനത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് നാം ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഫാദർ ജോജി വടകര. ജീവിതപാതകളിൽ വേദനകളുടെ അനുഭവങ്ങൾ നിരിപ്പോടുകൾ പോലെ മനസ്സിനെ വല്ലാതെ മുറിപ്പെടുത്തുമ്പോൾ രക്ഷകനായ ദൈവത്തിൽ സംശയം കൂടാതെ ശരണമർപ്പിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. നമ്മുടെ മിഴികൾ നിറയുന്നത് ദൈവതിരുമുൻപിലാകട്ടെ. അവൻ നമ്മുടെ ആശ്വാസമായി മാറട്ടെ. ഗോഡ്വിൻ വിക്ടർ കടവൂർ എഴുതി, ജോർജ് മാത്യു ചെറിയത്ത് സംഗീതം പകർന്ന ഒരു ഗാനം KS ചിത്രയുടെ അനുഗ്രഹീത സ്വരത്തിൽ നമുക്ക് ശ്രവിക്കാം. ഇതോടെ ഇന്നത്തെ മലയാളം പരിപാടി സമാപിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.